2019 ഏപ്രിൽ 17 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ വോട്ടുയുദ്ധം പങ്ക്തിയിൽ നിന്ന് അധികാരമോഹത്തിന്റെ പരീക്ഷണശാലയിൽ എസ് എസ് സതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. എതിർവായ്ക്കും വിയോജിപ്പുകൾക്കും വിലങ്ങിട്ട് അടിയന്തരാവസ്ഥയ്ക്കിടെ ഓർക്കാപ്പുറത്ത് ഇന്ദിരാഗാന്ധി പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വെറും 5 നാൾക്കകം രൂപം കൊണ്ടതാണ് പ്രതിപക്ഷ മഹാസഖ്യമായ ജനതാ പാർട്ടി. അധികാരമോഹം തീണ്ടാത്ത ജയപ്രകാശ് നാരായണന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു രാജ്യത്തിന് തികച്ചും അപരിചിതമായിരുന്ന ആ രാഷ്ട്രീയ കൂട്ടായ്മ. കോൺഗ്രസിനെ തറപറ്റിക്കുകയെന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്ക്. അധികാരമോഹത്തിന്റെ കൊമ്പും തുമ്പിക്കൈയുമൊക്കെ വളരാനുള്ള സാവകാശം ആർക്കും ലഭിച്ചിരുന്നില്ല. സമയത്തിന്റെ സമ്മർദ്ദം കൂടി ആവശ്യമാണ് അധികാരമോഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ. ഇത്തവണ വളരെ നേരത്തെ ആയിപ്പോയി പ്രതിപക്ഷ കക്ഷികൾ ഒന്നിക്കണമെന്ന ആശയത്തിന്റെ പിറവി. ഗോ സംരക്ഷകരുടെ രൂപത്തിൽ ഫാസിസത്തിന്റെ വിഷവിത്തുകൾ പൊട്ടിമുളയ്ക്കാനും തിളർക്കാനും തളിർക്കാനും തുടങ്ങിയപ്പോൾ തോന്നിയ ഒരു ഉൾവിളിയായിരുന്നു ഐക്യമോഹത്തിന്റെ അടിത്തറ. പക്ഷേ സമയത്തിന്റെ ധാരാളിത്തത്തിൽ പ്രാദേശിക സുൽത്താൻമാരുടെ സ്വപ്നങ്ങൾ ഡൽഹി സിംഹാസനത്തോളം വളർന്നപ്പോൾ സഫലമായ ഒരു രാഷ്ട്രീയ ബദൽ ചാപിള്ളയായി. അതിന്റെ ഒരു പ്രതീകമാണ് 40 ലോക്സഭാ സീറ്റുള്ള ബീഹാർ. പ്രതിപക്ഷ ഐക്യനിര ആവശ്യമാണെന്നും അതിന് രാഹുൽഗാന്ധി ഒരു രൂപരേഖ തയ്യാറാക്കണമെന്നും ഐക്യജനതാദൾ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ 2017 ഫെബ്രുവരിയിൽ ആഹ്വാനം ചെയ്തത് പരസ്യമായാണ്. രാഹുൽ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിലായിരുന്നു ആഹ്വാനം. പക്ഷേ രാഹുൽ ആ ആഹ്വാനത്തിൽ താൽപര്യം കാണിച്ചില്ല. നിതീഷിന് പ്രധാനമന്ത്രി മോഹമുണ്ടെന്ന സന്ദേശമായിരുന്നു അത്രേ കാരണം. ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായും കോൺഗ്രസുമായും അപ്പോൾ സഖ്യത്തിലായിരുന്ന നിതീഷ് മാസങ്ങൾക്കകം BJPയുടെ രാഷ്ട്രീയ കൂടാരത്തിൽ ചേക്കേറി. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വിളിച്ചു പറഞ്ഞ അധിക്ഷേപങ്ങളൊക്കെ വിഴുങ്ങി സുശീൽകുമാർ മോദി ഉപമുഖ്യമന്ത്രിയായി ബീഹാറിൽ പുതിയ കൂട്ടുകക്ഷി സർക്കാർ രൂപം കൊള്ളുകയുണ്ടായി. ഐക്യദളും BJPയും ദളിത് നേതാവ് രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും ചേർന്ന സഖ്യമാണ് ഇത്തവണ ഒരു വശത്ത്. മറുവശത്ത് ലാലുവിന്റെ RJDയും കോൺഗ്രസും ചേർന്ന സഖ്യത്തിൽ 4 ചെറുകക്ഷികൾ വേറെയുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ബീഹാറിലെ പിന്നാക്ക വിഭാഗക്കാരെ 2 തട്ടിലാക്കിയതിനാൽ BJPയ്ക്ക് ലഭിച്ചത് 22 സീറ്റാണ്. ഐക്യദളിന് 2 സീറ്റേ ലഭിച്ചുള്ളൂ. സ്ഥിതി വ്യത്യസ്തമാണ് ഇപ്പോൾ. മോദി തരംഗമൊന്നും ഇപ്പോഴില്ല. ഫലമോ 17 സീറ്റ് കൊണ്ട് BJPയ്ക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. 17 സീറ്റ് ഐക്യദളിന് നൽകി. BJPയുടെ 5 സിറ്റിംഗ് MPമാർ നിക്കണോ പോണോ എന്ന അവസ്ഥയിലുമായി. മണ്ഡലം മാറേണ്ടി വന്നതിലുമുണ്ട് പല നേതാക്കൾക്കും അതൃപ്തി. ഡൽഹി സിംഹാസനം സ്വപ്നം കാണുന്നതിനാലാവാം നിതീഷ് ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ പ്രച്ഛന്നവേഷം കൂടി അണിയാൻ മുതിർന്നു. മദ്യനിരോധനമായിരുന്നു പാർശ്വഫലം. ആയിരങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല നിരോധനം ലംഘിച്ചതിന് 1.61 ലക്ഷം പേർ ജയിലിലുമായി. ജയിലിലായവരിൽ ബഹുഭൂരിപക്ഷവും ദരിദ്രരായ പിന്നാക്കക്കാരും ദളിതരുമാണ്. നിതീഷിന്റെ പാർട്ടിയെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. മഹത്തായ കർമ്മ പദ്ധതികളോ പ്രവർത്തന മികവോ ഒന്നും വേണമെന്നില്ല. തിരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ നേരിടാൻ. RJDയും കോൺഗ്രസും ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തിക്ക് ആധാരം BJP സഖ്യത്തിന്റെ ദൌർബല്യങ്ങളാണ്. ലാലുവിന്റെ മകൻ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ സഖ്യം. 9ാം ക്ലാസിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച തേജസ്വി പഠിക്കാൻ പണ്ടേ മോശം. കാലിത്തീറ്റക്കേസിൽ കുടുങ്ങി പിതാവ് ജയിലിലായിട്ടും അദ്ദേഹം ഒരു പാഠവും പഠിച്ചില്ല. ഉപമുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ അദ്ദേഹവും കുടുങ്ങി ഒരു അഴിമതി കേസിൽ. പ്രവർത്തന മികവ് നോക്കിയാൽ തേജസ്വി നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യം ഏറെ ദുർബലമാകേണ്ടതാണ്. എന്നാൽ അധികാരമോഹങ്ങളുടെ പരീക്ഷണശാലയായ ബീഹാറിൽ കഥാഗതി മാറ്റാൻ ഒരു അഴിമതി കേസ് പോരാ. ജാതിക്കും മതത്തിനും ഫ്യൂഡൽ നേതാക്കൾക്കുമൊക്കെയുണ്ട് വിധിയെഴുത്തിൽ തനതായ റോളുകൾ. എപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് പ്രവചിക്കാനാവാത്ത 2 രാഷ്ട്രീയ കഥാപാത്രങ്ങളെ ഈ പശ്ചാത്തലത്തിൽ വേണം പരിചയപ്പെടാൻ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിതീഷ് മുഖ്യമന്ത്രി പദമൊഴിഞ്ഞപ്പോൾ പകരക്കാരനായി ആ സ്ഥാനമേറ്റ ദളിത് നേതാവ് കൂടിയായ ജിതിൻ മാഞ്ചിയാണ് ഒരു കഥാപാത്രം. ധാർമ്മികതയുടെ ലഹരി കെട്ടടങ്ങിയപ്പോൾ നിതീഷ് അദ്ദേഹത്തെ പുറത്താക്കി വീണ്ടും മുഖ്യമന്ത്രിയായി. ഹിന്ദുസ്ഥാനി അവാം മോർച്ച എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച മാഞ്ചി ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ഉപേന്ദ്ര കുശ്വാഹയാണ് 2 കഥാപാത്രം. ക്ഷത്രിയരാണെന്ന് കരുതുന്ന കുശ്വാഹ വിഭാഗം ജനസംഖ്യയിൽ 6% വരും. കൂറുമാറ്റം ഒരു പാപമായി കാണാത്ത ഉപേന്ദ്രയുടെ രാഷ്ട്രീയ ലോക് സമതാ പാർട്ടിയും 6% വരുന്ന നിഷാദ് വിഭാഗത്തിന്റെ നേതാവ് മുകേഷ് സഹാനയും പ്രതിപക്ഷ സഖ്യത്തിലാണ്. എന്നാൽ കുശ്വാഹ സമുദായത്തിലെ ചില നേതാക്കളും മാഞ്ചിയുടെ അനുയായികളായ ചില പ്രമുഖരും BJPയുടെ പാളയത്തിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ ബീഹാറിലും കോൺഗ്രസിന് തലയെടുപ്പുള്ള ഒരു നേതാവില്ല. എങ്കിലും 14% വരുന്ന മുസ്ലിം വോട്ടുകൾ ആകർഷിക്കുന്നതിൽ കോൺഗ്രസിന്റെ റോള് നിർണായകമായിരിക്കും. രാഷ്ട്രീയത്തിന്റെ നാനാർത്ഥങ്ങളിൽ ഏതുപയോഗിച്ച് ഗ്രഹിക്കാൻ ശ്രമിച്ചാലും ബീഹാറിലെ ജനവിധി പ്രവചിക്കാനാവില്ല. എന്നാൽ 3 വർഷത്തോളം മുൻപ് പ്രതിപക്ഷം ആഗ്രഹിച്ചതുപോലെ ഐക്യദളും RJDയും കോൺഗ്രസും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ജനവിധി അടിമുടി മാറിപ്പോകുമായിരുന്നു.